ജോൺ വിക്ലിഫ്. നവീകരണത്തിന് മുമ്പ് വളരെ കുറച്ച് വേദപുസ്തക പ്രതികൾ നിലനിന്നിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. ദൈവവചനം മുഴുവനായി നശിക്കപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അതിലെ സത്യങ്ങൾ എന്നേക്കുമായി മറഞ്ഞിരിക്കേണ്ടവയല്ല. തൻ്റെ ദാസന്മാരെ വിട്ടയക്കാനായി ദൈവം കാരാഗ്രഹവാതിലുകൾ തുറന്നതുപോലെയും ഇരുമ്പ് കവാടങ്ങളുടെ പൂട്ട് തുറന്നതുപോലെയും ജീവന്റെ വചനത്തിന്റെ ചെങ്ങലയും നിഷ്പ്രയാസം അഴിച്ചു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മനുഷ്യർ ദൈവാത്മാവിനാൽ പ്രചോദിതരായി സത്യത്തിനും മറഞ്ഞിരിക്കുന്ന നിധികൾക്കും വേണ്ടി അന്വേഷണം നടത്തി. ദൈവാനുഗ്രഹത്താൽ വിശുദ്ധ വചനത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു. അതീവ താൽപ്പര്യത്തോടെ വിശുദ്ധ പേജുകൾ പഠിച്ചു. എന്തു വില കൊടുത്തും വെളിച്ചം തങ്ങളിലേക്ക് സ്വീകരിക്കാൻ അവർക്ക് സമ്മതമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമാക്കപ്പെട്ടില്ലെങ്കിലും പണ്ടുമുതലേ മറഞ്ഞുകിടന്ന ധാരാളം സത്യങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു. അന്ധവിശ്വാസത്തിൻ്റെയും തെറ്റുകളുടെയും ചെങ്ങല പൊട്ടിച്ച് വേർപെടുത്തിക്കൊണ്ടും അടിമയാക്കപ്പെട്ടവരോട് എഴുന്നേറ്റ് അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും സ്വർഗീയ ദൂതുവാഹകരായി അവർ മുൻപോട്ടു പോയി. വാൾഡൻസർ ഒഴികെ ദൈവത്തിൻ്റെ തിരുവചനം അഭ്യസ്തവിദ്യരുടെ ഭാഷകളിൽ മാത്രമായി നൂറ്റാണ്ടുകളോളം അടയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ പല പ്രദേശങ്ങളിലുമുള്ളവരുടെ മാതൃഭാഷയിൽ പരിഭാഷപ്പെടുത്തി വിതരണം ചെയ്യുവാനുള്ള സമയം വന്നു. ലോകം അതിൻ്റെ അർദ്ധരാത്രി കടന്നുപോയി. അന്ധകാരത്തിൻ്റെ മണിക്കൂറുകൾ ഇല്ലാതെയായി. പല ദേശങ്ങളിലും പ്രഭാതകിരണങ്ങളുടെ സൂചനകൾ കണ്ടുതുടങ്ങി. 14 നവീകരണത്തിൻ്റെ ഉദയനക്ഷത്രം ഇംഗ്ലണ്ടിൽ ഉദിച്ചു. ജോൺ വിക്ലിഫ് ഇംഗ്ലണ്ടിന് മാത്രമല്ല, ക്രൈസ്തവ ലോകത്തിന് മുഴുവനും നവീകരണത്തിൻ്റെ മുന്നോടിയായിരുന്നു. റോമിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ അനുവദിച്ചിടത്തോളം നിശബ്ദനായില്ല. വ്യക്തികളെയും സഭകളെയും രാഷ്ട്രങ്ങളെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ പ്രതിഷേധം സമരത്തിലേക്ക് നയിച്ചു. വിക്ലിഫിന് യഥേഷ്ടമായ ഒരു വിദ്യാഭ്യാസം കിട്ടി. അദ്ദേഹത്തിന് യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമായിരുന്നു. മികച്ച പാണ്ഡിത്യത്തിനും ശ്രദ്ധേയമായ കഴിവുകൾക്കും മാത്രമല്ല, തീക്ഷ്ണമായ ദൈവഭക്തിക്കും അദ്ദേഹം തൻ്റെ കോളേജിൽ അറിയപ്പെട്ടിരുന്നു. അറിവിനു വേണ്ടിയുള്ള ദാഹത്തിൽ അദ്ദേഹം പഠനത്തിൻ്റെ എല്ലാ ശാഖകളുമായി ബന്ധപ്പെട്ടിരുന്നു. സ്വന്തം രാഷ്ട്രത്തിലെ പാഠശാല വിഷയമായ തത്വശാസ്ത്രം, സഭയുടെ സാമാന്യ നിയമം, പൗരബന്ധങ്ങൾ സംബന്ധമായ നിയമാവലി ആദിയായ വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പരിശീലനത്തിൻ്റെ ശ്രേഷ്ഠത പിൽക്കാല അധ്വാനത്തിൽ തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലത്തെ സന്ദിഗ്ധപരമായ തത്വശാസ്ത്രം സമ്പൂർണമായി അറിഞ്ഞപ്പോൾ അതിൻ്റെ തെറ്റുകൾ തുറന്നു കാട്ടാൻ പ്രാപ്തനായി. ദേശീയവും സഭാപരവുമായ നിയമങ്ങൾ പഠിച്ചതുകൊണ്ട് രാഷ്ട്രീയവും മതപരവുമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് സജ്ജമായി. അദ്ദേഹത്തിന് ദൈവവചനത്തിൽ നിന്നുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞപ്പോൾ സ്കൂളുകളിലെ ബുദ്ധിപരമായ അച്ചടക്കവും സമ്പാദിച്ചിരുന്നു. സ്കൂളിലെ ആളുകളുടെ കൗശലങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. പ്രതിഭാശക്തിയും സമ്പൂർണ്ണ ജ്ഞാനവും അദ്ദേഹത്തിന് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും ബഹുമാനം നേടിക്കൊടുത്തു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ രാഷ്ട്രത്തിൻ്റെ നായകന്മാരുടെ മുൻപന്തിയിൽ അദ്ദേഹം നിൽക്കുന്നത് സംതൃപ്തിയോടെ വീക്ഷിച്ചു. നവീകരണത്തെ പിന്താങ്ങുന്ന അദ്ദേഹത്തെ തൻ്റെ അജ്ഞതയോ ബലഹീനതയോ എടുത്തുകാട്ടി നിന്നിച്ചു തള്ളുന്നതിൽ നിന്നും ശത്രുക്കളെ തടഞ്ഞു. വിക്ലിഫ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തു തന്നെ തിരുവചന പഠനവും ആരംഭിച്ചു. ആ കാലങ്ങളിൽ വേദപുസ്തകം പുരാതന ഭാഷകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭ്യസ്തവിദ്യർക്ക് മാത്രമേ സത്യത്തിൻ്റെ ഉറവിടത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ഈ വഴി അടഞ്ഞു തന്നെ കിടന്നു. അങ്ങനെ വിക്ലിഫിന് ഭാവിയിലെ നവീകരണ വേലയ്ക്ക് ഒരു വഴി ഒരുക്കപ്പെട്ടു. വിദ്യാസമ്പന്നർ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. വചനത്തിൽ നിന്ന് വെളിപ്പെട്ട ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയുടെ വലിയ സത്യം അവർ മനസ്സിലാക്കി. അവരുടെ പഠിപ്പിക്കലുകളിൽ അവർ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം വ്യാപിപ്പിച്ചു. മറ്റുള്ളവരെ ഈ ജീവിക്കുന്ന വെളിപ്പാടിലേക്ക് തിരിയുവാനും സഹായിച്ചു. വിക്ലിഫ് വേദപഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സ്കൂളിൽ വച്ച് പഠനത്തിനുണ്ടായിരുന്ന പ്രാഗൽഭ്യത്തോടെ വചനം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന അഭിവാഞ്ചിയെ തൃപ്തിപ്പെടുത്തുവാൻ സഭയ്ക്കോ അതിൻ്റെ വിദ്യാഭ്യാസത്തിനോ കഴിഞ്ഞില്ല. അന്നുവരെയും വൃഥാവായി അന്വേഷിച്ചത് ദൈവവചനത്തിൽ അവൻ കണ്ടെത്തി. ഇതിൽ രക്ഷാപദ്ധതി തുറന്നിരിക്കുന്നതും ക്രിസ്തു മനുഷ്യൻ്റെ ഏക മധ്യസ്ഥനാണെന്നും കണ്ടു. ക്രിസ്തുവിൻ്റെ സേവനത്തിനായി തന്നെ തന്നെ സമർപ്പിച്ച് താൻ കണ്ടെത്തിയ സത്യം ഘോഷിക്കുവാൻ തീരുമാനിച്ചു. പിന്നീടുണ്ടായ നവീകരണ കർത്താക്കളെ പോലെ തൻ്റെ വേലയുടെ ആരംഭത്തിങ്കിൽ അത് തന്നെ എവിടേക്ക് നയിക്കും എന്ന് അറിഞ്ഞില്ല. റോമിനെതിരായി മനഃപൂർവ്വം നിന്നില്ല. പക്ഷേ സത്യത്തോടുള്ള കൂറ് വ്യാജത്തോടുള്ള എതിർപ്പിൽ അദ്ദേഹത്തെ എത്തിച്ചു. പാപ്പാത്വ തെറ്റുകളെ എത്ര വ്യക്തമായി വിവേചിച്ചോ അത്രയും ഉത്സാഹത്തോടെ വേദപുസ്തക സത്യങ്ങൾ പ്രചരിപ്പിച്ചു. മാനുഷിക പാരമ്പര്യത്തിനു വേണ്ടി റോം ദൈവവചനം മറന്നുകളഞ്ഞത് അദ്ദേഹം കണ്ടു. തിരുവചനത്തെ തള്ളിക്കളഞ്ഞ പൗരോഹിത്യത്തെ അദ്ദേഹം നിർഭയം കുറ്റപ്പെടുത്തി. വേദപുസ്തകം ജനങ്ങളിലെത്തിക്കണമെന്നും വേദപുസ്തകത്തിൻ്റെ ആധിപത്യം സഭയിൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹം കഴിവും ആത്മാർത്ഥതയുമുള്ള ഒരു അധ്യാപകനെന്ന് മാത്രമല്ല ഒരു വാഗ്മിയും കൂടെയായിരുന്നു. താൻ പഠിച്ച സത്യങ്ങളെ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്നതായിരുന്നു തൻ്റെ ദൈനംദിന ജീവിതം. അദ്ദേഹത്തിൻ്റെ വചനപരിജ്ഞാനം, യുക്തിവിചാരത്തിൻ്റെ ശക്തി, ജീവിതവിശുദ്ധി, ധൈര്യം, സ്വഭാവധാർഢ്യം എന്നിവ പൊതുജനങ്ങളുടെ മതിപ്പും വിശ്വാസവും നേടിക്കൊടുത്തു. റോമാസഭയിൽ നിലനിന്നിരുന്ന തെറ്റുകൾ കണ്ടപ്പോൾ വളരെ ആളുകൾ ആദ്യത്തെ തങ്ങളുടെ വിശ്വാസത്തിൽ അതൃപ്തരായി. വിക്ലിഫ് വേദപുസ്തക സത്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ സന്തോഷത്താൽ ജയഘോഷം മുഴക്കി. ഈ നവീകരണ കർത്താവിന് തങ്ങളുടേതിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ടെന്ന് മനസ്സിലായപ്പോൾ പാപ്പാത്തു നായകന്മാർ ക്രോധാവേശത്താൽ നിറഞ്ഞു. വിക്ലിഫ് തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ സമർത്ഥനായിരുന്നു. റോമൻ ആധിപത്യം നടപ്പാക്കിയിരുന്ന പല അധർമ്മങ്ങളെയും അദ്ദേഹം ഭയം കൂടാതെ ആഞ്ഞടിച്ചു. രാജാവിൻ്റെ പുരോഹിതനായിരുന്നപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൽ നിന്ന് പോപ്പ് ആവശ്യപ്പെട്ടിരുന്ന കപ്പം കൊടുക്കാതിരിപ്പാൻ ഒരു നിലപാട് സ്വീകരിച്ചു. കൂടാതെ മതേതര അധികാരികളുടെ മേൽ പോപ്പിന് ഉണ്ടെന്ന് അനുമാനിച്ചിരുന്ന അധികാരം യുക്തിക്കും വെളിപ്പാടിനും നിരക്കാത്തതാണെന്ന് കാണിച്ചു കൊടുത്തു. പോപ്പിൻ്റെ അവകാശവാദങ്ങൾ വലിയ ധാർമ്മിക രോഷം ഉണർത്തി. വിക്ലിഫിൻ്റെ പഠിപ്പിക്കലുകൾ രാഷ്ട്രനേതാക്കളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തി. രാജാവും പ്രഭുക്കന്മാരും ഒന്നിച്ച് പോപ്പിൻ്റെ അധികാരം താൽക്കാലികമാണെന്ന് ആരോപിക്കുകയും കപ്പം കൊടുക്കുന്നത് തിരസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പോപ്പിൻ്റെ സർവാധിപത്യത്തിന്മേൽ സഫലമായ ഒരു ആഞ്ഞടി ഉണ്ടായി. നവീകരണ കർത്താവ് തിന്മയ്ക്കെതിരെ പിടിച്ചുകുലുക്കിയ മറ്റൊന്ന് ഭിക്ഷാടനക്കാരായ ക്രിസ്തീയ സന്യാസിമാരുടെ സ്ഥാപനത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഈ സന്യാസി സമൂഹത്തിൻ്റെ വ്യാപകമായ പ്രവർത്തനം രാഷ്ട്രത്തിൻ്റെ മഹത്വത്തിനും അഭിവൃദ്ധിക്കും മങ്ങലേൽപ്പിച്ചു. വ്യവസായം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയ്ക്കെല്ലാം ഇവരുടെ സ്വാധീനത്താൽ മങ്ങലേറ്റു. സന്യാസികളുടെ അലസ ജീവിതവും ഭിക്ഷാടനവും ജനങ്ങളുടെ വിഭവ സമ്പത്തുകൾക്ക് കഠിനമായ ചോർച്ചയുണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, പക്ഷേ ഫലപ്രദമായ വേലയെ നിന്ദിക്കുകയും ചെയ്തു. യുവജനങ്ങൾ സദാചാരരഹിതരും അഴിമതിക്കാരുമായിരുന്നു. ഈ സന്യാസികളുടെ സ്വാധീനത്താൽ അനേകർ സന്യാസി മഠത്തിൽ ചേരുവാനും ഏകാന്ത ജീവിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും പ്രേരിപ്പിക്കപ്പെട്ടു. ഇത് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെയായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആജ്ഞയ്ക്ക് വിപരീതമായും അവർ അറിയാതെയും ആയിരുന്നു. റോമാസഭയുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ പുത്രോചിതമായ സ്നേഹത്തിനും കടമകൾക്കും കടപ്പാടുകൾക്കും അതീതമാണ് സന്യാസികളുടെ കടമകൾ എന്ന വ്യഗ്രതയോടെ കരഞ്ഞും നിലവിളിച്ചും കൊണ്ട് നിന്റെ അപ്പൻ നിന്റെ വാതിലിൻ്റെ മുൻപിൽ കിടന്നാലും അമ്മ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും കാണിച്ചാലും അവയെ ചവിട്ടി തേച്ചുകൊണ്ട് ക്രിസ്തുവിങ്കിലേക്ക് നേരെ പോവുക എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ലൂതറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിയേക്കാളും മനുഷ്യനേക്കാളും ഒരു പ്രജാപീഡകന് യോജിക്കുന്ന ചെന്നായ്ക്കൾക്ക് ഏറെ യോജിക്കുന്ന സന്യാസിത്വത്തിൻ്റെ മനുഷ്യത്വരാഹിത്യം മാതാപിതാക്കൾക്ക് എതിരായി കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തി. പരീശന്മാരെ പോലെ പാപ്പാത്തു നായകന്മാർ അവരുടെ പാരമ്പര്യത്താൽ ദൈവത്തിൻ്റെ കൽപ്പനകളെയെല്ലാം പ്രഭാവമില്ലാത്തതാക്കി. അങ്ങനെ ഭവനങ്ങൾ ശൂന്യമാക്കപ്പെട്ടു. മാതാപിതാക്കൾ പുത്രീപുത്രന്മാരുടെ സഹവാസത്തിൽ നിന്നും മാറ്റപ്പെട്ടു. കോളേജ് വിദ്യാർത്ഥികൾ പോലും സന്യാസിമാരുടെ വ്യാജ പ്രതിനിധികൾ മുഖേന അവരോടുകൂടെ ചേരുവാൻ പ്രേരിപ്പിക്കപ്പെട്ടു. മാതാപിതാക്കളെ വ്യസനിപ്പിച്ചതും തങ്ങളുടെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയതും മനസ്സിലാക്കി അനേകർ പിന്നീട് അനുതപിച്ചു. പക്ഷേ ഒരിക്കൽ കെണിയിൽപ്പെട്ടുപോയാൽ സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യമായിരുന്നില്ല. അനേക മാതാപിതാക്കളും സന്യാസികളുടെ പ്രലോഭനം പേടിച്ച് തങ്ങളുടെ മക്കളെ കോളേജുകളിൽ അയക്കുവാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവ് വലിയ കോളേജുകളിൽ അനുഭവപ്പെട്ടു. സ്കൂളുകളുടെ ശക്തി ക്ഷയിച്ചു. അജ്ഞത നടമാടി. ഈ സന്യാസികൾക്ക് കുമ്പസാരിപ്പിക്കാനും പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാനുമുള്ള അധികാരം പോപ്പ് കൊടുത്തു. അത് വലിയ ദുഷ്ടതയ്ക്ക് കളമൊരുക്കി. സന്യാസികൾ തങ്ങളുടെ അടുക്കൽ വന്ന എല്ലാവിധ കുറ്റവാളികൾക്കും തങ്ങളുടെ ലാഭം നോക്കി പൂർണ്ണമായ പാപക്ഷമ കൊടുത്തു. അതിൻ്റെ ഫലമായി ദുഷ്ടത വേഗത്തിൽ വർദ്ധിച്ചു. രോഗികളും സാധുക്കളും അവരുടെ ദുരിതങ്ങളുമായി തള്ളപ്പെട്ടു. അതേസമയം അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകുമായിരുന്ന സംഭാവനകൾ സന്യാസികൾക്ക് പോയി. സന്യാസികൾ ജനത്തെ ഭീഷണിപ്പെടുത്തി ദാനം ആവശ്യപ്പെട്ടു. അവരുടെ ആജ്ഞ അനുസരിച്ച് ദാനം ചെയ്യാത്തവരെ അശുദ്ധരായി പ്രഖ്യാപിച്ചു. ദാരിദ്ര്യം ജീവിതവൃത്തിയായി കരുതിയിരുന്നെങ്കിലും സന്യാസിമാരുടെ ധനം ക്രമേണ വർദ്ധിച്ചു വന്നു. അവരുടെ രാജകീയ പ്രൗഢിയുള്ള മണിമാളികകളും ആഡംബരപൂർണമായ മേശകളും രാജ്യത്തിൻ്റെ വളർന്നുകൊണ്ടിരുന്ന ദാരിദ്ര്യം കൂടുതൽ പ്രകടമാക്കി. അങ്ങനെ ആഡംബരത്തിലും സന്തോഷത്തിലും കഴിയുമ്പോൾ അറിവില്ലാത്ത മനുഷ്യരെ തങ്ങൾക്ക് പകരം അവർ പുറത്തേക്ക് അയച്ചു. അവർ ആശ്ചര്യകരമായ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും പരിഹാസങ്ങളും ജനങ്ങളെ അത്ഭുതപ്പെടുത്തുവാനായി വിവരിച്ചു. അങ്ങനെ സന്യാസികൾ മനുഷ്യരെ പൂർണ്ണമായും ഭോഷന്മാരാക്കി. എന്നിട്ടും അന്ധവിശ്വാസികളായ ജനങ്ങളുടെ മേലുള്ള സ്വാധീനം തുടർന്നിരുന്നു. പോപ്പിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നതിലും വിശുദ്ധന്മാരെ ആരാധിക്കുന്നതിലും സന്യാസികൾക്ക് സംഭാവന കൊടുക്കുന്നതിലുമാണ് മതപരമായ കടമകളെല്ലാം അടങ്ങിയിരിക്കുന്നത് എന്ന് വിശ്വസിപ്പിച്ചു. കൂടാതെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിൽ ഒരു സ്ഥലം ലഭിക്കാൻ മതിയായതാണെന്നും വിശ്വസിപ്പിച്ചു. ആശ്രമവാസികളുടെ ഈ നിയമങ്ങൾ മാറ്റാനായി വിദ്യാസമ്പന്നരും ഭക്തരും പ്രയത്നിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. എന്നാൽ വിക്ലിഫ് ഉൾക്കാഴ്ചയോടുകൂടെ ഈ ഘടന അപ്പാടെ തെറ്റാണെന്നും അത് ഇല്ലാതാക്കണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തിന്മയുടെ ചുവട്ടിൽ തന്നെ ആഞ്ഞടിച്ചു. സന്യാസികൾ പോപ്പിൻ്റെ ക്ഷമ വിറ്റ് രാജ്യത്തെല്ലാടവും നടന്നപ്പോൾ അനേകർ പണം കൊടുത്ത് പാപക്ഷമ വാങ്ങുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയാലുക്കളായി. റോമിലെ പോപ്പിൽ നിന്നും പാപക്ഷമ കിട്ടുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതല്ലേ എന്ന ചോദ്യവും ഉയർന്നു വന്നു. സന്യാസികളുടെ അത്യാഗ്രഹത്താൽ അസ്വസ്ഥരായവർ കുറച്ചൊന്നും ആയിരുന്നില്ല. റോമിലെ പുരോഹിതന്മാരും സന്യാസികളും ക്യാൻസർ പോലെ ഞങ്ങളെ തിന്നുകളയുന്നു, ദൈവം ഞങ്ങളെ വിടുവിക്കണം അല്ലെങ്കിൽ ജനം ഇല്ലാതാകും എന്ന് അവർ പറഞ്ഞു. തങ്ങളുടെ അത്യാർത്ഥി മറയ്ക്കുന്നതിന് വേണ്ടി രക്ഷകന്റെ മാതൃക പിന്തുടരുകയാണെന്ന് ഭിക്ഷാടകരായ സന്യാസിമാർ അവകാശപ്പെട്ടു. യേശുവും ശിഷ്യന്മാരും ജനങ്ങളുടെ ദാനം കൊണ്ടാണ് ജീവിച്ചിരുന്നതെന്ന് അവർ പറഞ്ഞു. ഈ അവകാശവാദം അവർക്ക് തന്നെ മുറിവുണ്ടാക്കി. കാരണം ഇത് അനേകരെ സത്യം സ്വയം പഠിക്കുവാൻ തക്കവണ്ണം വേദപുസ്തകത്തിലേക്ക് നയിച്ചു. റോം ഒരിക്കലും ആഗ്രഹിക്കാത്തതും മറ്റുള്ളവർ ആഗ്രഹിച്ചിരുന്നതുമായ ഫലമായിരുന്നു അത്. റോം മറച്ചു വയ്ക്കണമെന്ന് ലക്ഷ്യമിട്ടിരുന്ന സത്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് മനുഷ്യ മനസ്സുകൾ തിരിഞ്ഞു. വിക്ലിഫ് സന്യാസികൾക്ക് എതിരായി ലഘുലേഖകൾ എഴുതുവാനും വിതരണം ചെയ്യുവാനും തുടങ്ങി. അവരുമായി തർക്കിക്കാൻ ശ്രമിക്കാതെ മനുഷ്യ മനസ്സുകളെ വേദപുസ്തക പഠിപ്പിക്കലുകളിലേക്കും അതിനെ ഗ്രന്ഥകർത്താവിലേക്കും അടുപ്പിക്കുന്നതിന് ശ്രമിച്ചു. ക്ഷമിക്കാനോ പള്ളിപ്രശ്നനാക്കാനോ പോപ്പിനുള്ള അധികാരം സാധാരണ പുരോഹിതന്മാർക്കുള്ള അധികാരത്തെക്കാൾ കൂടുതലല്ല എന്നും സ്വയമായി ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് വിധേയരാകാത്തിടത്തോളം കാലം ആരെയും പള്ളിപ്രശ്നനാക്കാൻ വാസ്തവത്തിൽ കഴിവില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആത്മീയ ആധിപത്യത്തിൻ്റെ ഈ വൻ സ്ഥാപനത്തെ തകർക്കാനും ലക്ഷക്കണക്കിന് ആളുകളെ ബന്ധനസ്ഥരാക്കിയ ദുരുപദേശത്തിൽ നിന്ന് ജനങ്ങളെ വിമുക്തരാക്കുവാനും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു മാർഗവും ഇല്ലായിരുന്നു. പിന്നെയും റോമിൻ്റെ കടന്നുകയറ്റത്തിൽ നിന്ന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വിക്ലിഫ് വിളിക്കപ്പെട്ടു. രാജാവിൻ്റെ സ്ഥാനാപതിയായി നിയോഗിക്കപ്പെട്ട അദ്ദേഹം 2 വർഷം നെതർലൻഡിൽ താമസിച്ച് പോപ്പിൻ്റെ പ്രതിനിധികളുമായി സമ്മേളനങ്ങൾ നടത്തി. ഇവിടെ അദ്ദേഹം ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ പുരോഹിതന്മാരുമായി ആശയവിനിമയം നടത്തി. ഇംഗ്ലണ്ടിലായിരുന്നെങ്കിൽ വെളിപ്പെട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത അനേകം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചു. രംഗങ്ങളുടെ പിന്നിലേക്ക് നോക്കുവാനുള്ള അവസരവും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രയത്നങ്ങൾക്ക് ലക്ഷ്യം നേടുവാൻ ധാരാളമായി പഠിക്കുകയും ചെയ്തു. ഈ മതപുരോഹിതന്മാരിൽ പാപ്പാത്വ മേൽക്കോയ്മയുടെ ശരിയായ സ്വഭാവവും ലക്ഷ്യവും കണ്ടു. തിരികെ ഇംഗ്ലണ്ടിൽ വന്ന് പണ്ടത്തെ ആശയങ്ങൾ കുറെ കൂടെ തുറന്ന് അത്യാവേശത്തോടെ പ്രഖ്യാപിച്ചു. അത്യാഗ്രഹവും അഹംഭാവവും വഞ്ചനയുമാണ് റോമിൻ്റെ ദൈവങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. കൂദാശകൾക്കും ആത്മീയ കാര്യങ്ങൾക്കുമായി എന്ന ഭാവേന രാജ്യത്തിലെ സാധുക്കളുടെ ഉപജീവന മാർഗത്തിൽ നിന്നും രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ആയിരക്കണക്കിന് മാർക്സ് വർഷം തോറും പിരിച്ചെടുക്കുകയെന്ന ശപിക്കപ്പെട്ട ദുരുപദേശം ക്രിസ്തീയ ലോകത്തെക്കൊണ്ട് സമ്മതിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തു. രാജ്യത്തിന് ഒരു വലിയ കുന്നോളം സ്വർണമുണ്ടായിരുന്നാൽ തന്നെയും മറ്റാരും എടുക്കാതെ അഹന്ത നിറഞ്ഞ ലൗകികന്മാരായ ഈ പുരോഹിതന്മാർ എടുത്തുകൊണ്ടാൽ തന്നെയും കാലക്രമേണ ആ കുന്ന് ശൂന്യമാകും. ആ കുന്നുകളിൽ നിന്ന് എടുക്കുക മാത്രമല്ലാതെ ഭണ്ഡാരത്തിലേക്ക് തിരികെ അടയ്ക്കാത്തതുകൊണ്ട് ദൈവശാപം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് പോപ്പിനെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സന്യാസിമാരെ പറ്റിയും വിക്ലിഫ് തൻ്റെ ലഘുലേഖകളിൽ എഴുതി. ഇംഗ്ലണ്ടിലേക്ക് തിരികെ എത്തിയ ഉടനെ ലുട്ടർവർത്തിലെ സെമിനാരിയുടെ തലവനായി വിക്ലിഫിനെ രാജാവ് നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ തുറന്ന പ്രസ്താവനകൾ രാജാവിന് അനിഷ്ടമായില്ലെന്ന് ഇതിനാൽ ഉറപ്പായി. വിക്ലിഫിൻ്റെ സ്വാധീനം രാജകീയ പ്രവൃത്തികൾക്കും രാജ്യത്തിൻ്റെ വിശ്വാസത്തിനും രൂപം കൊടുക്കുന്നതായി തോന്നി. ഉടൻ തന്നെ പോപ്പിന്റെ ഗർജനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. ഈ ദുരുപദേഷ്ടാവിനെ ഉടൻ തന്നെ നിശബ്ദനാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിക്കുന്ന 3 കൽപ്പനകൾ യൂണിവേഴ്സിറ്റിക്കും രാജാവിനും ബിഷപ്പുമാർക്കുമായി അയച്ചു. അറിയിപ്പുകൾ വരുന്നതിന് മുൻപ് തന്നെ ആവേശഭരിതരായ ബിഷപ്പുമാർ അവരുടെ ന്യായാസനത്തിന് മുമ്പാകെ വിക്ലിഫിനെ വിചാരണയ്ക്കായി വിളിപ്പിച്ചു. ഏറ്റവും പ്രബലരായ 2 രാജകുമാരന്മാർ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. കെട്ടിടത്തിന് ചുറ്റും ജനങ്ങൾ കൂടുകയും അകത്തേക്ക് തള്ളിക്കയറുകയും ന്യായാധിപന്മാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാൽ നടപടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. വിക്ലിഫിനെ സമാധാനത്തോടെ പോകുവാൻ അനുവദിച്ചു. അനന്തരം വിക്ലിഫിനെതിരായി നടപടികളെടുക്കുവാൻ വാർദ്ധക്യത്തിലായിരുന്ന രാജാവായ എഡ്വേർഡ് 3-നെ ബിഷപ്പുമാർ സ്വാധീനിച്ചെങ്കിലും അദ്ദേഹം മരിച്ചു പോവുകയും വിക്ലിഫിന്റെ മുൻ സംരക്ഷകൻ അടുത്ത ഭരണാധികാരിയാകുകയും ചെയ്തു. എന്നാൽ മതവിദ്വേഷിയെ ബന്ധിച്ച് ജയിലിലടയ്ക്കുവാനുള്ള പോപ്പിന്റെ അതിലംഘനീയമായ ഉത്തരവ് ഇംഗ്ലണ്ടിലെല്ലായിടത്തും ഉണ്ടായി. ഈ നടപടികൾ വധസ്തംഭത്തിലേക്ക് നയിച്ചു. വിക്ലിഫ് ആസന്ന ഭാവിയിൽ റോമിന്റെ പ്രതികാരത്തിന് ഇരയായി തീരും എന്ന് തീർച്ചയാക്കി. എന്നാൽ പണ്ടുള്ള ഒരുവനോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം തൻ്റെ കരം നീട്ടി തൻ്റെ ദാസനെ വീണ്ടും സംരക്ഷിച്ചു. 15:1 മരണം നവീകരണകർത്താവിനല്ല വന്നത്, അദ്ദേഹത്തെ നശിപ്പിക്കാൻ വിധിച്ച പോപ്പിനാണ് ഭവിച്ചത്. ഗ്രിഗറി 11-ൻ മരിച്ചു. വിക്ലിഫിനെ വിസ്തരിക്കാൻ കൂടിയ പുരോഹിതന്മാർ പിരിഞ്ഞുപോയി. നവീകരണം വളരത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരുതൽ എല്ലാ സംഗതികളെയും ഭരിച്ചു. ഗ്രിഗറിയുടെ മരണശേഷം പരസ്പരം മത്സരിക്കുന്ന 2 പോപ്പുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വിപരീത ശക്തികൾ, ഓരോന്നും അപ്രമാദിത്വം തങ്ങൾക്കുണ്ടെന്ന നാട്യത്തിൽ അനുസരണം അവകാശപ്പെട്ടു. ഓരോ പോപ്പും തൻ്റെ അനുയായികൾക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെന്ന് ഉറപ്പുകൊടുത്തും എതിരാളികൾക്ക് ഭ്രഷ്ടു കൽപ്പിച്ചും അനുയായികളെ ഏറ്റുമുട്ടലിന് പ്രേരിപ്പിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് പാപ്പാത്വശക്തി വളരെയധികം ബലഹീനമായി. കലഹിക്കുന്ന 2 ചേരികൾക്കും സാധിച്ചത് പരസ്പരം ആക്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വിക്ലിഫിന് കുറേ സമയം വിശ്രമം കിട്ടി. ഭ്രഷ്ടുകളും ആരോപണ പ്രത്യാരോപണങ്ങളും പോപ്പിൽ നിന്ന് പോപ്പിലേക്ക് പറന്നുകൊണ്ടിരുന്നു. പരസ്പര വിരുദ്ധങ്ങളായ അവകാശവാദങ്ങളെ പിന്താങ്ങാൻ വലിയ രക്തപ്രവാഹം തന്നെ ഉണ്ടായി. അപകീർത്തികളും അപരാധങ്ങളും കൊണ്ട് സഭ നിറഞ്ഞു. ഈ സമയത്ത് നവീകരണ കർത്താവ് ലുട്ടർവർത്ത് ഇടവക പള്ളിയിൽ സ്വസ്ഥനായി ഇരുന്നു കൊണ്ട് പരസ്പരം മല്ലിടുന്ന പോപ്പുമാരിൽ നിന്നും ജനങ്ങളെ സമാധാന പ്രഭുവാകുന്ന യേശുവെങ്കിലേക്ക് തിരിക്കാൻ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിച്ചു. അനൈക്യം, അതിൻ്റെ മത്സരവും അഴിമതിയും കൊണ്ട് യഥാർത്ഥ പാപ്പാത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു. അങ്ങനെ നവീകരണത്തിലേക്കുള്ള വഴി ഒരുങ്ങി. എതിർ ക്രിസ്തുവിനെപ്പോലെ പരസ്പരം നിന്ദിക്കുവാൻ ഈ ബിഷപ്പുമാർ പറയുന്നതൊന്നും സത്യമല്ലെന്നുള്ളത് മനസ്സിലാക്കുവാൻ പോപ്പുമാരുടെ ഭിന്നത എന്ന ലഘുലേഖയിൽ കൂടെ വിക്ലിഫ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലുള്ള ഒരു പുരോഹിതനിലൂടെ നടക്കുന്ന പൈശാചിക ഭരണം ദൈവം അധികനാൾ സഹിക്കുകയില്ല. പക്ഷേ 2 ഭിന്നിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനങ്ങൾക്ക് അവരെ എളുപ്പത്തിൽ കീഴടക്കുവാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. വിക്ലിഫ് തൻ്റെ യജമാനനെ പോലെ എളിയവരോട് സുവിശേഷം അറിയിച്ചു. ലുട്ടർവർത്ത് സഭയിലെ സാധു കുടുംബങ്ങളിൽ വെളിച്ചം പരത്തുന്നതിൽ തൃപ്തനായിരിക്കാതെ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രസംഗകരുടെ ഒരു കൂട്ടത്തെ സംഘടിപ്പിച്ചു. അവർ ലളിത ജീവിതവും സമർപ്പണമുള്ളവരും ആയിരുന്നു. അവർ സത്യത്തെ സ്നേഹിച്ചിരുന്നു. എല്ലാറ്റിലും അധികമായി സത്യം പ്രചരിപ്പാൻ ആഗ്രഹിച്ചിരുന്നു. അവർ ചന്തകളിലും വലിയ പട്ടണ തെരുവുകളിലും ഗ്രാമത്തിലെ ഇടവഴികളിലും എല്ലായിടത്തും പോയി പഠിപ്പിച്ചു. പ്രായമായവരെയും രോഗികളെയും സാധുക്കളെയും തിരഞ്ഞുപിടിച്ച് ദൈവകൃപയുടെ സന്തോഷവർത്തമാനം അവർക്ക് തുറന്നുകൊടുത്തു. ഓക്സ്ഫോർഡിലെ വേദശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ വിക്ലിഫ് ദൈവവചനം യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകളിൽ പ്രസംഗിച്ചു. സുവിശേഷ ഡോക്ടർ എന്ന പേര് കിട്ടത്തക്കവണ്ണം അത്ര വിശ്വസ്തതയോടെയാണ് തൻ്റെ കീഴിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അദ്ദേഹം സത്യം പഠിപ്പിച്ചത്. പക്ഷേ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേല വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക എന്നതായിരുന്നു. തിരുവചന സത്യവും അർത്ഥവും എന്ന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വേല ഇംഗ്ലണ്ടിലെ ഓരോ വ്യക്തിക്കും അവൻ്റെ മാതൃഭാഷയിൽ വായിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വേദപുസ്തകം തർജ്ജമ ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ നിലച്ചു. 60 വയസ്സ് പോലും ഇല്ലായിരുന്നെങ്കിലും വിശ്രമമില്ലാത്ത അധ്വാനവും പഠനവും ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും തന്നെ അകാല വാർദ്ധക്യത്തിൽ എത്തിക്കുകയും ചെയ്തു. അപകടകരമായ ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു. ഈ വാർത്ത ക്രിസ്തീയ സന്യാസികൾക്ക് വലിയ സന്തോഷം പകർന്നു. സന്യാസിമാർക്കെതിരെ ചെയ്ത തിന്മയെക്കുറിച്ച് അഗാധമായി അദ്ദേഹം അനുതപിക്കും എന്ന് അവർ വിചാരിച്ചു. അത് കേൾക്കാൻ അവർ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ബന്ധപ്പെട്ടു ചെന്നു. മതാധികാരികളുടെ 4 പ്രതിനിധികളും രാജ്യത്തിലെ 4 ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ മരണക്കിടക്ക എന്ന് വിചാരിച്ച കിടക്കയ്ക്ക് ചുറ്റും കൂടി. മരണം നിന്റെ ചുണ്ടിലുണ്ട്, നിന്റെ കുറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഞങ്ങൾക്കെതിരായി പറഞ്ഞതെല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പിൻവലിക്കുക എന്ന് പറഞ്ഞു. നവീകരണ കർത്താവ് നിശബ്ദനായിരുന്നു കേട്ടു. തൻ്റെ സഹായിയോട് കിടക്കയിൽ പൊക്കിയിരുത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ഉറ്റുനോക്കി. പലപ്പോഴും അവരെ വിറപ്പിച്ചിരുന്ന ഉറച്ച ശക്തിയേറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ മരിക്കയില്ല, പക്ഷേ ജീവിക്കും. ക്രിസ്തീയ സന്യാസികളുടെ തിന്മ ഇനിയും പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. ലജ്ജിതരും അത്ഭുത പരതന്ത്രരുമായ സന്യാസികൾ മുറിവിട്ടുപോയി. വിക്ലിഫിൻ്റെ വാക്കുകൾ നിറവേറി. അദ്ദേഹം ജീവിച്ചിരുന്നത് റോമിനെതിരായ എല്ലാ ആയുധങ്ങളിലും വെച്ച് ഏറ്റവും ശക്തിയേറിയ ആയുധമായ ബൈബിൾ സാധാരണക്കാരുടെ കരങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. അതിനായും ജനങ്ങളെ മോചിപ്പിക്കാനും അവർക്ക് പരിജ്ഞാനം നൽകുവാനും അവരെ സുവിശേഷീകരിക്കുവാനുമായി സ്വർഗത്താൽ നിയമിതനായ പ്രതിനിധിയായി അദ്ദേഹം ജീവിച്ചു. ഈ ജോലിയുടെ പുരോഗതിക്ക് വളരെ തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ശാരീരികമായി വിക്ലിഫ് അവശനായി. വേല ചെയ്യാൻ കുറച്ചു വർഷങ്ങളെ അവശേഷിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം അറിഞ്ഞു. അഭിമുഖീകരിക്കേണ്ട എതിർശക്തിയെ കണ്ടുവെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങളാൽ പ്രേരിതനായി മുൻപോട്ടു പോയി. ഒന്നും ഭയപ്പെടുത്തിയില്ല താനും. ചൈതന്യമുള്ള മുഴുബുദ്ധിശക്തിയിലും അനുഭവ സമ്പത്തിലും ഏറ്റവും വലിയ അധ്വാനത്തിന് വേണ്ടി ദൈവം അദ്ദേഹത്തെ പ്രത്യേകമായി സംരക്ഷിക്കുകയും ഒരുക്കുകയും ചെയ്തു. ക്രൈസ്തവ ലോകം മുഴുവനും ആരവം മുഴക്കിയപ്പോഴും നവീകരണ കർത്താവ് തൻ്റെ ലുട്ടർവർത്തിയിലെ ഇടവകയിലിരുന്നു കൊണ്ട് രോഷത്തിൻ്റെ കൊടുങ്കാറ്റുകളെ വകവയ്ക്കാതെ താൻ തിരഞ്ഞെടുത്ത വേലയിൽ മുഴുകി. ഒടുവിൽ വേല പൂർത്തിയായി. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ ദൈവവചനം തുറക്കപ്പെട്ടു. ജയിലറയോ കൊലസ്തംഭമോ അദ്ദേഹം ഭയന്നില്ല. ഇംഗ്ലീഷ് ജനതയുടെ കരങ്ങളിൽ ഒരിക്കലും കെട്ടുപോകാത്ത ഒരു വെളിച്ചം വെച്ചുകൊടുത്തു. സ്വജനത്തിന് ബൈബിൾ കൊടുത്തതിലൂടെ യുദ്ധഭൂമിയിലെ വൻ വിജയത്തിലുമുപരിയായി അജ്ഞതയുടെയും ദുഷ്ടതയുടെയും ചെങ്ങല പൊട്ടിച്ച് തൻ്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കുവാൻ കഴിഞ്ഞു. അച്ചടി അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സാവകാശം ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ ബൈബിളിൻ്റെ കോപ്പികൾ എടുക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. പുസ്തകം കിട്ടാനുള്ള ആഗ്രഹം വലുതായിരുന്നതുകൊണ്ട് അനേകർ പകർത്തിയെഴുതുന്ന വേലയിൽ വ്യാപൃതരായി. പ്രയാസപ്പെട്ടാണെങ്കിലും ആവശ്യമനുസരിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞു. ചില സമ്പന്നർ മുഴു ബൈബിൾ വാങ്ങുവാൻ ആഗ്രഹിച്ചു. അല്ലാത്തവർ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം വാങ്ങി. പലപ്പോഴും പല കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു ബൈബിൾ പ്രതി വാങ്ങുമായിരുന്നു. അങ്ങനെ വിക്ലിഫിൻ്റെ ബൈബിൾ ജനങ്ങളുടെ ഭവനങ്ങളിൽ വേഗം എത്തിച്ചേർന്നു. മനുഷ്യൻ്റെ യുക്തിവിചാരത്തോടുള്ള അഭ്യർത്ഥന, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത പാപ്പാത്വ സിദ്ധാന്തങ്ങളോടുള്ള സഹനശീലമായ കീഴടങ്ങളിൽ നിന്നും അവരെ ഉണർത്തി. വിക്ലിഫ് ഇപ്പോൾ നവീകരണ ഉപദേശത്തിൻ്റെ സ്പഷ്ടമായ തത്വങ്ങൾ പഠിപ്പിച്ചു. ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള രക്ഷ, ദൈവവചനത്തിൻ്റെ അപ്രമാദിത്വം എന്നിവയായിരുന്നു അവ. അദ്ദേഹം അയച്ച പ്രസംഗകർ തൻ്റെ എഴുത്തുകളോടുകൂടെ വേദപുസ്തകം പ്രചരിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ പകുതിയോളം ജനങ്ങളും ഈ പുതിയ വിശ്വാസം അംഗീകരിക്കത്തക്കവണ്ണം ഈ സംരംഭം വിജയിച്ചു. വേദപുസ്തകത്തിൻ്റെ ആവിർഭാവം സഭാ നേതാക്കളെ അന്ധാളിപ്പിച്ചു. അവർക്ക് വിക്ലിഫിനേക്കാൾ ശക്തിയേറിയ ഒരു പ്രവർത്തക സംഘത്തോടാണ് എതിരിടേണ്ടി വന്നത്. തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് അവർക്കെതിരായി പ്രവർത്തിച്ചാൽ വളരെ കുറച്ചു മാത്രം നേടാവുന്ന ഒരു പ്രവർത്തക സംഘം. ജനങ്ങളുടെ ഭാഷയിൽ അതിനു മുൻപ് വേദപുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ലായിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രചാരത്തെ തടയുന്ന നിയമങ്ങളൊന്നും ഇംഗ്ലണ്ടിൽ അന്നില്ലായിരുന്നു. അങ്ങനെയുള്ള നിയമങ്ങൾ പിന്നീട് നിർമ്മിച്ച് കർക്കശമായി നടപ്പാക്കി. അതേസമയം പുരോഹിതന്മാരുടെ പ്രയത്നങ്ങൾ വകവയ്ക്കാതെ വേദപുസ്തക പ്രചരണത്തിന് ഒരു കാലയളവ് വരെ അവസരമുണ്ടായി. നവീകരണ കർത്താവിൻ്റെ ശബ്ദം ഇല്ലാതാക്കാൻ പാപ്പാത്വ നായകന്മാർ കപടതന്ത്രം ആവിഷ്കരിച്ചു. 3 ന്യായാസനങ്ങൾക്ക് മുമ്പാകെ തുടരെ ഹാജരാകാൻ വിളിപ്പിച്ചു. പക്ഷേ പ്രയോജനപ്പെട്ടില്ല. ബിഷപ്പുമാരുടെ ആദ്യത്തെ സിനഡ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വേദവിപരീതമാണെന്ന് പ്രഖ്യാപിച്ചു. ചെറുപ്പക്കാരനായ റിച്ചാർഡ് 2 എന്ന രാജാവിനെ അവരുടെ വശത്താക്കിക്കൊണ്ട് നിന്ദിക്കപ്പെട്ട ഉപദേശം കയ്യിൽ വച്ചിരിക്കുന്നവരെയെല്ലാം ജയിലിൽ അടയ്ക്കണം എന്ന് ഒരു രാജകീയ കൽപ്പന അവരുണ്ടാക്കി. വിക്ലിഫ് സുന്നഹദോസിൽ നിന്നും പാർലമെൻറ്റിൽ അപ്പീൽ കൊടുത്തു. പാർലമെൻറ്റിന് മുൻപിൽ ഭയം കൂടാതെ അദ്ദേഹം പുരോഹിതന്മാരുടെ അധികാര ശ്രേണിയെ പരസ്യമായി കുറ്റപ്പെടുത്തി. സഭ അനുവദിച്ചിരിക്കുന്ന ഭാരിച്ച അധാർമികതയെ നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പാപ്പാധികാരത്തിൻ്റെ പിടിച്ചെടുക്കലിനെയും അഴിമതിയെയും പറ്റി വിശ്വസിപ്പിക്കാനുള്ള കഴിവോടുകൂടെ ചിത്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ചിന്താക്കുഴപ്പത്തിലായി. വിക്ലിഫിനെ പിന്താങ്ങുന്നവരെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും കീഴടങ്ങുവാൻ നിർബന്ധിച്ചു. രാജാവിൻ്റെയും സഭയുടെയും സംയുക്ത അധികാരത്തിന് മുമ്പിൽ നവീകരണ കർത്താവ് കൂട്ടുകാർ ആരുമില്ലാതെ തനിയെ അദ്ദേഹത്തിൻ്റെ ഈ വാർദ്ധക്യത്തിൽ തലകുനിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അതിന് പകരം പാപ്പ മതാനുയായികൾ കണ്ടത് അവർ സ്വയം തോൽക്കുന്നതാണ്. വിക്ലിഫിൻ്റെ ഉത്തേജിപ്പിക്കുന്ന ന്യായവാദങ്ങൾ ജനപ്രതിനിധി സഭയെ പ്രബുദ്ധമാക്കി. അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള സമയം റദ്ദു ചെയ്തു. അങ്ങനെ നവീകരണ കർത്താവ് വീണ്ടും സ്വതന്ത്രനായി. മൂന്നാം പ്രാവശ്യം വിക്ലിഫിനെ വിചാരണയ്ക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ ഏറ്റവും പരമോന്നത മതകോടതിക്ക് മുൻപാകെയായിരുന്നു. ഇവിടെ ഈ മതനിന്ദയ്ക്ക് യാതൊരു ദാക്ഷിണ്യവും കാട്ടുകയില്ലെന്നും ഒടുവിൽ ഇവിടെ റോം വിജയിക്കുകയും നവീകരണ കർത്താവിൻ്റെ വേല നിർത്തലാക്കപ്പെടുകയും ചെയ്യുമെന്നെല്ലാം പാപ്പത്വ അനുയായികൾ വിചാരിച്ചു. അവരുടെ ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ വിക്ലിഫ് നിർബന്ധത്താൽ തൻ്റെ ഉപദേശങ്ങൾ ആണയിട്ട് ത്യജിക്കുകയോ അല്ലെങ്കിൽ തീക്ക് ഇരയാകാൻ വേണ്ടി കോടതി വിടുകയോ ചെയ്യണമായിരുന്നു. പക്ഷേ വിക്ലിഫ് പിൻവലിച്ചില്ല. അദ്ദേഹം കപടവേഷം ധരിച്ചില്ല. ഭയം കൂടാതെ തൻ്റെ പഠിപ്പിക്കലുകൾ നിലനിർത്തി. തൻ്റെ വിചാരണക്കാരുടെ കുറ്റം പറച്ചിലുകളെ എതിർത്തു നിന്നു. തന്നെത്താൻ മറന്ന് തൻ്റെ സ്ഥാനമോ സന്ദർഭമോ നോക്കാതെ കേൾവിക്കാരെ ദിവ്യന്യായാസനത്തിന് മുൻപാകെ വിളിപ്പിച്ച് അവരുടെ കുതർക്കങ്ങളും ചതിവുകളും നിത്യസത്യത്തിൻ്റെ തുലാസിൽ തൂക്കി. പരിശുദ്ധാത്മശക്തി കൗൺസിൽ മുറിയിൽ അനുഭവപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ഒരു ശക്തി കേൾവിക്കാരുടെ മേൽ ഉണ്ടായി. അവർക്ക് സ്ഥലം വിടാനുള്ള ശക്തി ഇല്ലാത്തതുപോലെയായി. കർത്താവിൻ്റെ ആവനാഴിയിലെ അമ്പുകൾ പോലെ നവീകരണ കർത്താവിൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളെ തുളച്ചു. അദ്ദേഹത്തിനെതിരായി അവർ കൊണ്ടുവന്ന മതനിന്ന എന്ന കുറ്റം ബോധ്യപ്പെടത്തക്ക ശക്തിയോടെ അവരിലേക്ക് തിരിച്ചടിച്ചു. എന്തുകൊണ്ട് അവർ തങ്ങളുടെ തെറ്റുകൾ പ്രചരിപ്പിക്കുവാൻ തുനിയുന്നു? തങ്ങളുടെ ലാഭത്തിന് വേണ്ടി ദൈവകൃപ കച്ചവട ചരക്കാക്കിയിരിക്കുന്നുവോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആരോടാണ് നിങ്ങൾ പോരാടുന്നത്? ചിന്തിക്കൂ. ശവക്കുഴിയുടെ വക്കത്ത് നിൽക്കുന്ന വൃദ്ധനോടോ? അല്ല, സത്യത്തോടാണ്. നിങ്ങളെക്കാൾ ബലമുള്ള സത്യം, അത് നിങ്ങളെ ജയിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി. എതിരാളികളിൽ ഒരാൾ പോലും അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചില്ല. വിക്ലിഫിൻ്റെ വേല മിക്കവാറും തീർന്നിരുന്നു. ഇത്രയും കാലം വഹിച്ചിരുന്ന സത്യത്തിൻ്റെ കൊടി തൻ്റെ കയ്യിൽ നിന്നും വീഴാറായി എങ്കിലും ഒരിക്കൽ കൂടി സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. തെറ്റുകളുടെ അധികാരമണ്ഡലത്തിൻ്റെ കോട്ടയിൽ നിന്ന് തന്നെ സത്യം പ്രഖ്യാപിക്കണമായിരുന്നു. വിശുദ്ധന്മാരുടെ രക്തം പലപ്പോഴും ചിന്താറുണ്ടായിരുന്ന റോമിലെ പോപ്പിൻ്റെ ന്യായാധിപ സംഘത്തിന് മുൻപിലേക്ക് വിസ്താരത്തിനായി വിക്ലിഫ് ഹാജരാകുവാൻ കൽപ്പന ലഭിച്ചു. അതിലടങ്ങിയിരുന്ന അപകടത്തെ അദ്ദേഹം കാണാതിരുന്നില്ല. എങ്കിലും ഒരു പക്ഷാഘാതം തൻ്റെ യാത്ര അസാധ്യമാക്കിയില്ലായിരുന്നുവെങ്കിൽ പോപ്പിൻ്റെ കൽപ്പന അനുസരിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം റോമിൽ കേൾക്കപ്പെട്ടില്ലെങ്കിലും എഴുത്തിൽ കൂടെ സംസാരിക്കുവാൻ കഴിഞ്ഞു. അത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ഇടവകയിലിരുന്നു കൊണ്ട് പോപ്പിന് ബഹുമാന പുരസരം ക്രിസ്തീയ ആത്മാവിൽ തൻ്റെ പ്രതാപത്തിനും അധികാരത്തിനുമെതിരെ നിശിതമായ ശാസന ഉൾക്കൊണ്ട കത്തെഴുതി. ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസം ഓരോ മനുഷ്യനോടും വിശേഷാൽ റോമിലെ ബിഷപ്പിനോടും തുറന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ആകയാൽ ശരിയും സത്യവും ആണെന്ന് ഞാൻ വിചാരിക്കുന്ന വിശ്വാസം മനസ്സോടെ സ്ഥിരീകരിക്കും, അല്ല തെറ്റാണെങ്കിൽ തിരുത്തും എന്ന് അദ്ദേഹം എഴുതി. ഒന്നാമതായി, ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ഒരു കൂട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റോമിലെ ബിഷപ്പ് ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനാൽ മറ്റുള്ള എല്ലാവരേക്കാളും സുവിശേഷത്തിൻ്റെ നിയമത്തോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ മഹത്വം ലോകത്തിൻ്റെ പ്രതാപവും ബഹുമതിയും ഉൾക്കൊണ്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവിതവും പെരുമാറ്റവും കൃത്യമായി അവർ പിന്തുടർന്നിരുന്നു. ക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ ലൗകിക മഹത്വവും ബഹുമതികളും ത്യജിച്ച ഏറ്റവും സാധുവായ ഒരു മനുഷ്യൻ ആയിരുന്നു. ഒരു വിശ്വസ്ത മനുഷ്യനും പോപ്പിനെയോ ഏതെങ്കിലും വിശുദ്ധന്മാരെയോ അനുഗമിക്കേണ്ട കടമയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിൻപറ്റേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പത്രോസും സബദിപുത്രന്മാരും കർത്താവിൻ്റെ ചുവടുകളെ പിന്തുടരുന്നതിന് എതിരായി ലൗകിക സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അവർ വിലക്കപ്പെട്ടു. അതുകൊണ്ട് അത്തരം തെറ്റുകളിൽ അവരെ അനുകരിക്കരുത്. പോപ്പ് താൽക്കാലിക ആധിപത്യവും ഭരണവും മതേതര ശക്തിയിലേക്ക് മാറ്റിക്കൊണ്ട് മുഴുവൻ പുരോഹിതഗണത്തെയും നയിക്കുകയും ഉപദേശിക്കുകയും വേണം. കാരണം ക്രിസ്തു അങ്ങനെ ചെയ്തു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പ്രത്യേകമായി അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടാനായി ഏറ്റവും താഴ്മയോടെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. മരണത്തിനായി പോലും അതാവശ്യമാണെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യാമെങ്കിൽ, വ്യക്തിപരമായി ആഗ്രഹിക്കാമെങ്കിൽ തീർച്ചയായും റോമിലെ ബിഷപ്പിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ തരും. പക്ഷേ കർത്താവ് വേറൊരു വിധത്തിൽ എതിരായി എന്നെ സന്ദർശിക്കുകയും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. പോപ്പ് അർബൻ ആറാമിനെ തൻ്റെ ആരംഭത്തിൽ എന്ന പോലെ ദൈവം ഉത്സാഹിപ്പിക്കാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുരോഹിത വർഗവും തങ്ങളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരാനും വേണ്ടി നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് അവസാനമായി അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ താഴ്മയും വിനയവും വിക്ലിഫ് പോപ്പിൻ്റെയും കർദിനാൾമാരുടെയും മുൻപിൽ പ്രദർശിപ്പിച്ചു. തങ്ങൾ പ്രതിപുരുഷന്മാരാണെന്ന് അഭിമാനിക്കുന്ന തങ്ങളുടെ ഈ കർദിനാൾമാരും പോപ്പും യജമാനനായ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ ക്രൈസ്തവ ലോകത്തെയും കാണിച്ചു. തൻ്റെ വിശ്വസ്തതയ്ക്കുള്ള സമ്മാനം തൻ്റെ ജീവാപായം ആയിരിക്കുമെന്ന് വിക്ലിഫ് തീർച്ചയാക്കി. അദ്ദേഹത്തെ നശിപ്പിക്കാനായി രാജാവും പോപ്പും ബിഷപ്പുമാരും ഒത്തുചേർന്നു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ കൊലമരത്തിലേക്ക് നയിക്കുമെന്നതുപോലെ തോന്നി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന് കുലുക്കം തട്ടിയില്ല. എന്തിനാണ് നിങ്ങൾ രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം അകലെയാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ഗർഭിഷ്ഠരായ ബിഷപ്പുമാരോട് പ്രസംഗിക്കൂ. രക്തസാക്ഷിത്വം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല. എന്ത്, ഞാൻ ജീവിച്ച് നിശബ്ദനാകണമോ? ഒരിക്കലുമില്ല. ആ ഇടി വരട്ടെ, ഞാൻ അതിൻ്റെ വരവ് പ്രതീക്ഷിക്കുന്നു എന്ന് വിക്ലിഫ് പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ കരുതൽ തൻ്റെ ദാസന് പരിചയമായിരുന്നു. ഓരോ ദിവസവും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഒരായുഷ്കാലം മുഴുവനും സത്യത്തെ സംരക്ഷിക്കുവാൻ ധൈര്യപൂർവ്വം നിന്ന ആ മനുഷ്യൻ സത്യത്തിൻ്റെ ശത്രുക്കളുടെ ക്രൂരതയ്ക്ക് ഇരയായി തീരേണ്ടവനല്ലായിരുന്നു. വിക്ലിഫ് ഒരിക്കലും തൻ്റെ സ്വന്തം സംരക്ഷണം അന്വേഷിച്ചിരുന്നില്ല, പക്ഷേ ദൈവം അദ്ദേഹത്തിൻ്റെ സംരക്ഷകൻ ആയിരുന്നു. ശത്രുക്കൾക്ക് തങ്ങളുടെ ഇരയെ കിട്ടുമെന്ന് തീർച്ചയായപ്പോൾ അവരുടെ കൈ എത്താത്ത ഇടത്തേക്ക് ദൈവം അദ്ദേഹത്തെ മാറ്റി. ലുട്ടർവർത്തിലെ പള്ളിയിൽ കുർബാന കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ പക്ഷാഘാതമേറ്റു വീണു. അല്പസമയത്തിനുള്ളിൽ ജീവൻ വെടിഞ്ഞു. വിക്ലിഫിൻ്റെ വേലയെ ദൈവം നിശ്ചയിച്ചിരുന്നു. സത്യത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ നാവിൽ കൊടുക്കുകയും ജനങ്ങളിലേക്ക് അത് കടന്നു വരുന്നതിനായി ദൈവം കാവലേർപ്പെടുത്തുകയും ചെയ്തു. നവീകരണത്തിൻ്റെ വലിയ വേലയ്ക്ക് അടിസ്ഥാനമിടുന്നതുവരെ അദ്ദേഹത്തിൻ്റെ വേല ദൈർഘ്യമേറിയതും ജീവിതം സംരക്ഷിക്കപ്പെട്ടതും ആയിരുന്നു. അന്ധകാരയുഗത്തിൻ്റെ വിജ്ഞാന വിരോധക ചിന്താഗതിയിൽ നിന്നാണ് വിക്ലിഫ് വന്നത്. മറ്റൊരാളുടെ വേല കൊണ്ട് തൻ്റെ നവീകരണത്തിൻ്റെ പദ്ധതിക്ക് ഒരാകൃതി വരുത്തുവാൻ തക്കവണ്ണം ആരും തനിക്ക് മുൻപായി പോയിരുന്നില്ല. പുതിയ യുഗത്തിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാനെ പോലെ എഴുന്നേറ്റ് ഒരു പ്രത്യേക ദൗത്യം പൂർത്തിയാക്കി. അദ്ദേഹം തന്ന സത്യത്തിൻ്റെ ഘടനയ്ക്ക് ഒരൈക്യതയും പൂർത്തീകരണവും ഉണ്ടായിരുന്നു. എങ്കിലും പിന്നാലെ വന്ന നവീകരണക്കാർക്ക് അത് കടക്കുവാൻ കഴിഞ്ഞില്ല. 100 വർഷത്തിനു ശേഷവും ചിലർ അത്രത്തോളം എത്തിയതുപോലുമില്ല. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ആർക്കും വീണ്ടും കെട്ടിപ്പടുക്കേണ്ട ആവശ്യമുണ്ടാകാത്ത വിധം അദ്ദേഹമിട്ട അടിസ്ഥാനം അത്ര ആഴത്തിലും വിസ്താരത്തിലും താനിട്ട ചട്ടക്കൂട് അത്ര ഉറച്ചതും സത്യമുള്ളതും ആയിരുന്നു. ഇത്രയും കാലം റോമിൻ്റെ വിജയത്തിന് ബാധ്യസ്ഥരാക്കപ്പെട്ടിരുന്ന രാഷ്ട്രങ്ങളെ സ്വതന്ത്രമാക്കിക്കൊണ്ടും ബുദ്ധിശക്തിയെയും മനസാക്ഷിയെയും സ്വതന്ത്രമാക്കിക്കൊണ്ടും വിക്ലിഫ് ആരംഭിച്ച വലിയ പ്രസ്ഥാനം ബൈബിളിൽ അതിൻ്റെ ഉത്ഭവം കണ്ടു. അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഇതായിരുന്നു. ജീവജലം പോലെ 14-ാം നൂറ്റാണ്ട് മുതൽ അത് താഴേക്ക് ഒഴുകി. ജീവിതത്തിനും വിശ്വാസത്തിനും മതിയായ നിയമമായും ദൈവേഷ്ടത്തിൻ്റെ ആത്മപ്രചോദിതമായ വെളിപ്പാടുകളായും അചഞ്ചലമായ വിശ്വാസത്തോടുകൂടിയും വിക്ലിഫ് തിരുവചനം കൈക്കൊണ്ടു. സഭയുടെ 1000 വർഷത്തെ ആചാരങ്ങളും പ്രചാരത്തിലിരുന്ന പഠിപ്പിക്കലുകളും മറുചോദ്യം കൂടാതെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാനും അപ്രമാദിത്വത്തിൻ്റെ ആധികാരികതയും റോമാസഭയുടെ ദിവ്യത്വവും അംഗീകരിക്കുവാനും വിക്ലിഫിനെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ശ്രദ്ധിക്കാൻ അദ്ദേഹം ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു. വേദപുസ്തകത്തിൻ്റെ ആധികാരികത ജനങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം പ്രേരണ ചെലുത്തി. സഭ പോപ്പിലൂടെ സംസാരിക്കുന്നതിന് പകരം ദൈവവചനത്തിലൂടെ പറയുന്ന ദൈവശബ്ദത്തിനാണ് നിയമപരമായ അധികാരമുള്ളതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടാതെ വേദപുസ്തകം ദൈവേഷ്ടത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പാടാണെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് അതിൻ്റെ ഏക വ്യാഖ്യാതാവ് ആണെന്നും അതുകൊണ്ട് ഓരോ മനുഷ്യനും അത് പഠിച്ചിട്ട് അവനവൻ്റെ ചുമതലകൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മനുഷ്യ മനസ്സുകളെ പോപ്പിൽ നിന്നും മാറ്റി സഭയെ ദൈവവചനത്തിലേക്ക് തിരിച്ചു. ഏറ്റവും വലിയ നവീകരണ കർത്താക്കളിൽ ഒരാളായിരുന്നു വിക്ലിഫ്. ബുദ്ധിശക്തിക്കും തെളിഞ്ഞ ചിന്തയ്ക്കും സത്യം നിലനിർത്തുന്നതിനുള്ള സ്ഥിരതയ്ക്കും സത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ധൈര്യത്തിനും അദ്ദേഹം തൻ്റെ പിൻഗാമികളിൽ ചിലരോട് തുല്യനായിരുന്നു. ജീവിതവിശുദ്ധി, പഠിത്തത്തിലും വേലയിലും ഉണ്ടായിരുന്ന സ്ഥിരോത്സാഹം, ദുഷിപ്പിക്കാൻ സാധിക്കാത്ത സത്യസന്ധത, ക്രിസ്തുവിൻ്റേതുപോലുള്ള സ്നേഹം, തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ള വിശ്വസ്തത എന്നീ സ്വഭാവഗുണങ്ങൾ അദ്ദേഹത്തെ നവീകരണ കർത്താക്കളിൽ വച്ച് ഏറ്റവും അഗ്രഗണ്യനാക്കുന്നു. എന്നിരുന്നാലും ആ കാലഘട്ടത്തിന്റെ തെറ്റായ ചിന്താഗതിയിൽ നിന്നും സാൻമാർഗിക അധപതനത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നു. പഠിപ്പിക്കാനും രൂപാന്തരപ്പെടുത്തുവാനുമുള്ള വിശുദ്ധ വചനത്തിന്റെ ശക്തിയുടെ തെളിവായിരുന്നു വിക്ലിഫിന്റെ സ്വഭാവം. അദ്ദേഹത്തെ താനായതുപോലെ ആക്കി തീർത്തത് ബൈബിളായിരുന്നു. വെളിപ്പെടുത്തപ്പെട്ട വലിയ സത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ശ്രമം എല്ലാവർക്കും ഉന്മേഷവും ഊർജ്ജസ്വലതയും പകർന്നുകൊടുത്തു. അത് മനസ്സിനെ വിശാലമാക്കുകയും കാഴ്ചപ്പാടിനെ ഉത്തേജിപ്പിക്കുകയും ഗ്രാഹ്യശക്തിയെ പക്വത ഉള്ളതാക്കുകയും ചെയ്തിരുന്നു. വചന പഠനം ഓരോ ചിന്തയെയും അനുഭവത്തെയും അഭിലാഷത്തെയും ഉത്തമമാക്കുന്നു. അത് മറ്റൊരു പഠനത്തിനും സാധ്യമല്ല. അത് ഉദ്ദേശക സ്ഥിരതയും ക്ഷമയും ധൈര്യവും സഹനശക്തിയും തരുന്നു. അത് സ്വഭാവത്തെ രൂപപ്പെടുത്തി ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. ഒരു ആത്മാർത്ഥമായ ആദരണീയമായ വേദപഠനം വിദ്യാർത്ഥിയുടെ മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സുമായി നേരെ ബന്ധിപ്പിക്കും. മാനുഷിക തത്വജ്ഞാനം കൊടുക്കുന്ന മികച്ച പരിശീലനത്തിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ സജീവമായ ബുദ്ധിശക്തിയും ബലവുമുള്ള മനുഷ്യരെ ലോകത്തിന് കൊടുക്കുവാൻ അതിന് കഴിയും. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:130. വിക്ലിഫിന്റെ ഉപദേശങ്ങൾ കുറെ കാലത്തേക്ക് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിക്ലിഫൈറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികളും ലോലാഡ്സും ഇംഗ്ലണ്ട് മുഴുവനും മാത്രമല്ല അന്യദേശങ്ങളിലേക്കും ദൈവവചനവുമായി ചിതറിപ്പോയി. ഇപ്പോൾ അവരുടെ നായകൻ മാറ്റപ്പെട്ടു. എങ്കിലും പഴയതിലും കൂടുതൽ ആവേശത്തോടെ അവർ അധ്വാനിച്ചു. അവരുടെ പ്രസംഗം കേൾക്കാൻ വൻ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാരിൽ പലരും രാജാവിന്റെ ഭാര്യ പോലും മാനസാന്തരപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു. പല സ്ഥലങ്ങളിലും ആളുകളുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക നവീകരണമുണ്ടായി. റോമാസഭയുടെ അടയാളമായ വിഗ്രഹങ്ങളെ പള്ളികളിൽ നിന്നും നീക്കി. പക്ഷേ വേദപുസ്തകത്തെ വഴികാട്ടിയായി സ്വീകരിക്കാൻ തയ്യാറായവർ ഒരു ഭയവുമില്ലാതെ പീഡനങ്ങൾ അനുഭവിച്ചു. ഇംഗ്ലണ്ടിലെ ഏകാധിപതികൾ റോമിന്റെ സഹായത്തോടെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ആകാംക്ഷയുള്ളവരായിരുന്നു. അതുകൊണ്ട് നവീകരണക്കാരെ ബലികഴിക്കുന്നതിൽ വിമുഖത കാട്ടിയില്ല. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുവിശേഷകർക്കെതിരായി മരണവിധിയുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി രക്തസാക്ഷിത്വമുണ്ടായി. നിരോധിക്കപ്പെട്ടവരും പീഡനം അനുഭവിക്കുന്നവരുമായ സത്യത്തിന്റെ വക്താക്കൾക്ക് അവരുടെ നിലവിളി ശബത്തിന്റെ കർത്താവിംഗിലേക്ക് എത്തിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സഭയുടെ ശത്രുക്കൾ എന്ന നിലയിലും രാജ്യദ്രോഹികൾ എന്ന നിലയിലും വേട്ടയാടപ്പെട്ട അവർ രഹസ്യ സ്ഥാനങ്ങളിൽ പ്രസംഗം തുടർന്നു. സാധുക്കളുടെ ചെറിയ വീടുകൾ ഏറ്റവും നല്ല ഒളിസങ്കേതങ്ങളായി കണ്ടു. ഗൂഢസങ്കേതങ്ങളിലും ഗുഹകളിലും സാധാരണ അവർ ഒളിക്കുമായിരുന്നു. തീവ്രമായ പീഡനമുണ്ടായിട്ടും വിശ്വാസത്തിലെ തെറ്റുകൾക്കെതിരായി ശാന്തവും ഭക്തിപുരസരവും ദൃഢവുമായ ക്ഷമയോടുകൂടിയ എതിർപ്പ് നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് സത്യത്തെക്കുറിച്ച് ഭാഗികമായ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ദൈവവചനത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും പഠിച്ചിരുന്നു. അതിനുവേണ്ടി അവർ ക്ഷമയോടെ സഹിച്ചു. അപ്പോസ്തലന്മാരുടെ കാലത്തെ പോലെ അനേകർ തങ്ങളുടെ ലൗകിക സമ്പാദ്യങ്ങൾ കർത്താവിനായി പരിത്യജിച്ചു. വീടുകളിൽ താമസിക്കാൻ അനുവാദമുണ്ടായിരുന്നവർ പുറത്താക്കപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെ സംരക്ഷിച്ചു. അവിടെ നിന്നും ഓടിച്ചപ്പോൾ ആ വിധി സന്തോഷത്തോടെ സ്വീകരിച്ചു. ആയിരങ്ങൾ പീഡകന്മാരുടെ ഉഗ്രകോപം പേടിച്ച് വിശ്വാസം തള്ളിപ്പറഞ്ഞ് സ്വാതന്ത്ര്യം വാങ്ങി എന്നുള്ളത് വാസ്തവമാണ്. അവർ പശ്ചാത്താപത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് തങ്ങൾ വിശ്വാസം മറുത്തു പറയുന്നത് പ്രസിദ്ധപ്പെടുത്താനായി ജയിൽ വിട്ടിറങ്ങി. എന്നാൽ അവരുടെ എണ്ണം ചെറുതല്ലായിരുന്നു. അവരിൽ ഉന്നതകുല ജാതരും സാധുക്കളുമുണ്ടായിരുന്നു. ഭയം കൂടാതെ സത്യത്തിന് സാക്ഷിയായവർ കൽത്തുറങ്കിലും ലോലാഡ്സ് ഗോപുരങ്ങളിലും പീഡനത്തിന്റെയും അഗ്നിയുടെയും നടുവിലും കർത്താവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരായതിൽ യോഗ്യരായി എണ്ണപ്പെടും എന്നുള്ളതുകൊണ്ട് സന്തോഷിച്ചു. പാപ്പാത്ത അനുയായികൾക്ക് വിക്ലിഫിന്റെ ജീവകാലത്ത് തങ്ങളുടെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ശവക്കല്ലറിൽ വിശ്രമിക്കുമ്പോൾ അവരുടെ പ്രതികാരത്തിന് തൃപ്തിപ്പെടുവാൻ കഴിഞ്ഞില്ല. കോൺസ്റ്റൻസിലെ ആലോചനാ സമിതിയുടെ വിധിപ്രകാരം മരിച്ചിട്ട് 40 വർഷങ്ങളായ അദ്ദേഹത്തിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് പരസ്യമായി